Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അപ്പൊ വീണ്ടും ഈ ജാഗ്രതയിൽ ബന്ധനം അനുഭവിക്കുന്നത് അത് സുഷുപ്തിയിലെ ആ മുക്തിയെ ഗ്രഹിക്കാൻ കഴിയാത്തതാണ്, ജാഗ്രതയിൽ ഗ്രഹിക്കാൻ കഴിയാത്തത്, മുക്തി ഗ്രഹിക്കാൻ. സുഷുപ്തിയിൽ എങ്ങനെയാണ് മുക്തിയുടെ സ്വരൂപം, എങ്ങനെയാണ് സുഷുപ്തിയിൽ മുക്തനെന്ന് പറയുന്നത്, അത് ജാഗ്രതയിൽ ഗ്രഹിക്കാൻ കഴിയും. കഴിയാത്തതുകൊണ്ട് ജാഗ്രതയിൽ ബന്ധനായിരിക്കും. എന്തുകൊണ്ട് അത്? കാരണം ഈ ബന്ധനെന്ന് കരുതുന്ന ജാഗ്രത്തിൽ നീ മുക്തൻ തന്നെ. മുക്തി സുഷുപ്തിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, സ്വപ്നത്തിനും ജാഗ്രതത്തിനും എല്ലാം അവകാശപ്പെട്ടതാണ്. സുഷുപ്തിയിൽ മുക്തനായിട്ട് എന്തുകൊണ്ട് ജാഗ്രതയിൽ ബദ്ധനായിരിക്കുന്നു എന്ന് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെ ഇങ്ങനെയും ചോദിക്കാം. ജാഗ്രതയിൽ നീ മുക്തനായിരുന്നിട്ട് എന്തുകൊണ്ട് ജാഗ്രതയിൽ ബദ്ധനായിരിക്കുന്നു? അല്ലേ, ഇത് രണ്ടിന്റെയും പൊരുളൊന്നാണ്. മനസ്സിലാക്കിയാൽ അവനെങ്ങനെയാണോ സുഷുപ്തി മുക്തനായിരിക്കുന്നത്, അതുപോലെ ജാഗ്രത മുക്തനായിരിക്കുന്നത്. കാരണം ഇവിടെ രണ്ട് മുക്തി, മുക്തി എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. അത് തന്നെയാണ് സുഷുപ്തിയുടെ സ്വരൂപം, അത് തന്നെയാണ് ജാഗ്രതത്തിന്റെയും സ്വരൂപം. എന്നാലും എനിക്ക് അത് മനസ്സിലാകുന്നില്ല, ഈ ജാഗ്രതയുടെ മുക്തി മനസ്സിലാകുന്നില്ലെങ്കിൽ പറയാം അതാണ് നിന്റെ അജ്ഞാനം. പറയുന്നു എനിക്ക് ആ സുഷുപ്തിയിലെ മുക്തിയും പിടികിട്ടുന്നില്ല, അതാണ് നിന്റെ സുഷുപ്തിയിലെ അജ്ഞാനം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിനക്ക് സുഷുപ്തിയിലും ജാഗ്രതത്തിലും ഒക്കെ അജ്ഞാനത്തെ സ്വീകരിക്കേണ്ടി വരും. ദോഷമില്ല, നീ അജ്ഞനാണെങ്കിൽ നിനക്ക് സ്വപ്നത്തിലും ജാഗ്രതത്തിലും സുഷുപ്തിയിലും എല്ലാം അജ്ഞാനത്തെ സ്വീകരിക്കേണ്ടി വരും. അജ്ഞാനമില്ലെങ്കിൽ നിനക്ക് സുഷുപ്തിയിലും ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒന്നും അജ്ഞാനമില്ല. അജ്ഞാനമില്ലാതെ ഇതെല്ലാം നടക്കുന്നത് അസംഭവിക്കും. ഇതെല്ലാം ഇങ്ങനെ നടക്കും. അജ്ഞാനമില്ലാതെ വ്യവഹാരം നടക്കില്ലെന്നാണ് അജ്ഞന്റെ അനുഭവവും അജ്ഞന്റെ സങ്കല്പവും. അജ്ഞനെ സംബന്ധിച്ചിട്ടും വലിയ സമസ്യ അതാണ്. അജ്ഞാനമില്ലാതെ വ്യവഹാരം ജ്ഞാനത്തിന്റെ നിലയിൽ പറഞ്ഞാലോ വ്യവഹാരം ജ്ഞാനം തന്നെ നടത്തിപ്പോകും. അല്ലെ, അതിന് അജ്ഞാനത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സസൃഷ്ട സദൈവ അനുപ്രാപിച്ചത്, സത്ത് തന്നെയാണ് സൃഷ്ടിച്ചത്, അത് തന്നെയാണ് അനുപ്രവേശം നടത്തിയിരിക്കുന്നത്. അപ്പോ തത്വജ്ഞനിൽ തത്വജ്ഞാനത്തിന് വ്യവഹാരത്തിന് അജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ജ്ഞാനം അതിന് അതിനുള്ള ശേഷി അതിനുണ്ട്. അതല്ലേ സുഹൃത്തിയിൽ അവൻ ഏകനായി തന്മാത്രനായിരുന്നിട്ടും ജാഗ്രതയിലെ വ്യവഹാരം നടത്തുന്നുണ്ട്. അതെങ്ങനെ നടത്തുന്നു? ആരായി നടത്തുന്നത്? ആ സത്ത് തന്നെയാണ്. ആ സത്ത് തന്നെയാണ് ജാഗ്രതയിലെ വ്യവഹാരം എല്ലാം നടത്തുന്നത്. ഈ വ്യവഹാരം നടത്തുന്നതിന് അജ്ഞാനത്തിന്റെ ആവശ്യമില്ല. സത്തിന് അത് പരാപേക്ഷമാണ്, നിരപേക്ഷമാണ്, സ്വയം പ്രകാശമാണ്. അതൊന്നിനും മറ്റൊന്നിനും അപേക്ഷിക്കുന്നില്ല. അല്ലെ, നമ്മളെ പുരാണത്തിനെ ദൈവത്തിനാണ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി അത് വേണം, ഇത് വേണം, മറ്റത് വേണം, പലതിനെ ആശ്രയിച്ചു. ഇവിടെ തത്വത്തിലെ ഈശ്വരൻ അതിന്റെ ആവശ്യമില്ല, അത് നിരപേക്ഷനാണ്. ഈശ്വരനെ അംഗീകരിക്കുകയും അതിൽ സാപേക്ഷത സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ ഈശ്വരൻ അല്ലാതാവും, ഈശ്വരൻ ഒരു ദുർബലനായിപ്പോ. ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം ഇതിനകത്തുണ്ട്. ഈ സത്തിന്റെ ഏകീഭവനം എന്ന് വർണ്ണിക്കുന്നിടത്തും. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു വന്നത് സുഷുപ്തിയിൽ ഏകീഭവനം, സുഷുപ്തി തന്നെയാണ് ഏകീഭവനം, സുഷുപ്തി തന്നെയാണ് സത്. അതിനെ തന്നെയാണ് തുരിയൻ എന്ന് പറയുന്നത്, അതിനെ തന്നെയാണ് ആത്മാവെന്ന് പറയുന്നത്, അത് തന്നെയാണ് സൃഷ്ടി കർത്താവെന്നും പറയുന്നത്. അതിനെയാണ് നചികേതന് മനസ്സിലാക്കി കൊടുക്കുന്നത്, ആ സത്ത് അതാണ് നീ എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇത് ആത്മനിഷ്ഠമായിട്ട് ബോധിപ്പിക്കും. ആത്മനിഷ്ഠമായി ബോധിപ്പിക്കുമ്പോൾ ആന്തരികമായി തന്റെ അവസ്ഥകളെ, തന്റെ അനുഭവങ്ങളെ വിശകലനം ചെയ്ത് ബോധിപ്പിക്കും. ബാഹ്യമായി ചിന്തിച്ചാലും ഇത് വേണം, കാരണം സത്യം എങ്ങനെ ഉള്ളെന്നോ പുറമെന്നോ ഉള്ള വ്യത്യാസം, സത്തിനെ സംബന്ധിച്ച് ജീവനെന്നോ പരനെന്നോ ഉള്ള വ്യത്യാസം, അത് ബാഹ്യവും ആന്തരവും അങ്ങനെ ഒന്നും പറവും. രണ്ടു കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് പ്രതീതി, മറ്റൊന്ന് പ്രതീതിയുടെ ആധാരം. ഇതുവരെ ചർച്ച ചെയ്തത് ആ പ്രതീതിയുടെ ആധാരത്തെ എടുത്തുകൊണ്ടാണ്. ആ പ്രതീതിയുടെ ആധാരമാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തിയുടെയൊക്കെ ആധാരം. ഇനി ആ പ്രതീതി അതാണ് ജാഗ്രത സ്വപ്നങ്ങൾ, പ്രതീതി അതിനെ എടുത്ത് ചർച്ച ചെയ്യണം. ബാഹ്യമായി കാണുന്ന ഇതല്ല ശരീരം ഉൾപ്പെടെയുള്ളത്. ഇതിനെ സംബന്ധിച്ച് ചിന്തിച്ചാലും ആ സത്തിൽ തന്നെ എത്തിച്ചേരും. ഈ കാണുന്നതിന്റെ എല്ലാം തുടക്കം സത്തിൽ നിന്നാണ്, ആത്യന്തികമായി ഇതെല്ലാം സത്ത് തന്നെയാണ്. അവസാനം ഉപദേശിക്കുന്ന ആയുധദാത്മി വിധം സർവം, ഏതദാത്മാ ഏതത് സ്വരൂപം, ആ സത് ഏതത് സ്വരൂപം, ആ സത് ഇതാണ്. നീ കാണുന്നത് തന്നെ, നിന്റെ പ്രതീതിക്ക് വിഷയമായിരിക്കുന്ന തന്നെ, രണ്ടുതരം പറഞ്ഞു, അത് നീ തന്നെ എന്ന് പറയും. രണ്ടും ചേർന്നാൽ ഉപദേശം പൂർണ്ണമാകും. നീ തന്നെ എന്ന് ഉപദേശിക്കും, പിന്നെ നീ കാണുന്നത് തന്നെ എന്ന് ഉപദേശിക്കും. എന്നാലേ അതിന് സമഗ്രത വരുത്തും, വീണ്ടും ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഇനി രണ്ടാമത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു, എന്റെ പ്രതീതിയെ തീർക്കുന്നു. അത്നാപിപാസേ എത്രേതപുരുഷോ അതിശിഷ്യതി നാമ ആപ ഏവ തത് അസിതം നയന്തേ തദ് യഥാ ഗോനായോ അശ്വനായഃ പുരുഷനായ ഇത്യേവം ആപ ആചക്ഷതേ അശ്വനായേതി തത്രേതത് ശുംഗം ഉത്പതിതം സംവിജാനീഹി നേദം അമൂലം ഭവിഷ്യതീതി ഏവം സ്വപിതി നാമ പ്രസിദ്ധദ്വാരേണ ജീവസ്യ സത്യസ്വരൂപം ജഗതോ മൂലം തത് പുത്രത്തെ ദർശയിത്വ. സ്വപിതി എന്ന് പറയുമ്പോൾ സുഷുപ്തി, സുഷുപ്തൻ രണ്ടു തരത്തിലും പറയാം, ഒന്ന് തന്നെ. ഈ ശബ്ദത്തിലൂടെ, ഈ അനുഭവത്തിലൂടെ, ഈ ശബ്ദത്തിലൂടെ നമുക്ക് ചിന്തിക്കാവുന്ന അനുഭവം അതാണ് പ്രസിദ്ധി എന്ന് പറയുന്നത്. പ്രസിദ്ധി എന്ന് പറയുന്ന അനുഭവത്തെയാണ് നാമപ്രസിദ്ധി. ശബ്ദത്തിലൂടെ ഉള്ള നമ്മുടെ അനുഭവം, അത് സർവർക്കുള്ള അനുഭവം. ജീവസ്യ സത്യസ്വരൂപം അത് തന്നെയാണ് ജീവന്റെ പരമാർത്ഥ സ്വരൂപം, സത്യസ്വരൂപം. ജഗതവും മൂലം അതാണ് നേരത്തെ പറയുന്നത്, സദേവസ്വം നീതമുദ്ര ആസി തസ്സൃഷ്ട, അതാണ് ജഗത്തിന് മൂലമായിരിക്കുന്നത്, അതാണ് പരമാർത്ഥമായിരിക്കുന്നത്. സത്പുത്രസ്യ ദർശയിച്ചു, അത് പുത്രനെ ബോധിപ്പിച്ചു. ആഹാ, അതിനുശേഷം പറയുന്നു, അന്നാദികാര്യ കാരണ പരമ്പരയായി ജഗത മൂലസന്ധിദർശയിഷു. അദ്വൈതത്തിനും മറ്റ് സാധന സമുദായങ്ങൾക്കുള്ള ഒരു വ്യത്യാസമില്ല. ഈ പറയുന്ന അവബോധം ഈ തത്താണ് എന്ന് ആന്തരികമായി ഒരാൾ ഗ്രഹിക്കുന്നു. ഒരാൾക്ക് ആ ബോധം സമാധാനം കൊടുക്കുന്നില്ല, ഇത് പോരാ, എനിക്കിങ്ങനെ മനസ്സിലാക്കിയാൽ പോരാ, മനസ്സിലായൊക്കെ എന്ന് സ്വയം ഒരു വരുന്നു. ഇതല്ല സാക്ഷാത്കാരം എന്ന് പറയുന്നത്, ഇനി വേറെ ഒന്നാണ്. എന്താ സാക്ഷാത്കാരം? സത്യം എനിക്ക് സാക്ഷാത്കരിക്കുന്നു. അതിനുവേണ്ടിയിട്ട് മനസ്സിനെ നിരോധിക്കുക, പ്രപഞ്ചത്തെ നിരോധിക്കുക, നിരോധിച്ച് ഏകാഗ്രമാക്കി ആന്തരികമായി അതിനെ സാക്ഷാത്കരിക്കും, സമാപ്തമായി സാക്ഷാത്കരിക്കും, അവിടെ എത്തിച്ചേരും. അതുകൊണ്ട് പൂർണ്ണത വരുമോ വരത്തില്ല. കാരണം അങ്ങനൊരു മനസ്സിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ പോയി സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ആ അവസ്ഥയെ ഉപേക്ഷിക്കുകയും ചെയ്യും, ആ സാക്ഷാത്കാരത്തെ വിടേണ്ടി വരും. സുഷുപ്തി വിട്ടത് അതിനെ വിടേണ്ടി വന്നു കഴിഞ്ഞാൽ വീണ്ടും ജാഗ്രതയിലേക്ക് വന്നാൽ പഴയതുപോലെ തന്നെയാവും. കാരണം പറയും അങ്ങനെ സമാധിയിൽ ഉണർന്നു വന്നു കഴിഞ്ഞാൽ അതിന്റെ സംസ്കാരം കാണും, ശരി അതിന്റെ സംസ്കാരമേ കാണത്തില്ല. മധുരം ഭക്ഷിച്ചിട്ട് പിന്നീടിരുന്ന മധുരത്തെ കുറിച്ച് സ്മരിച്ചു കഴിഞ്ഞാൽ അത് സ്മരണയാകത്തില്ല, അനുഭവം ആകത്തില്ല. അനുഭവം സ്മരിക്കുമ്പോഴേ അനുഭവിക്കുമ്പോഴേ അനുഭവം വിട്ടിട്ട് വീണ്ടും വന്ന് സ്മരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അനുഭവമാക്കുന്നു. സമാധി എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. അനുഭവത്തിൽ ഇരുന്നിട്ട് അതിനെ വിട്ടിട്ടാണ് അയാൾ വ്യവഹാരത്തിലേക്ക് വരികയാണെങ്കിൽ പിന്നെ അത് സ്മരണയാകുന്നു, അതിനെ പിന്നെ അനുഭവം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നേടിയതെന്തോ നഷ്ടപ്പെടും, പിന്നെ സ്മരണമാകും. മധുര സ്മരണകൾ എന്ന് പറയുന്നത് അതുപോലെ സാക്ഷാത്കാരത്തിൽ എന്ന് പറയുന്നത് ഇത്രയും പറയാം. എന്താണ് അയാൾക്കൊരു സാക്ഷാത്കാരം ഉണ്ടായി, അതിന്റെ സ്മൃതിയിലാണ്. ഇനി സാക്ഷാത്കാരം വേണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും നിരോധിക്കണം. നിരോധിച്ചിട്ട് വീണ്ടും അവിടെ പോയിരിക്കും, വീണ്ടും അതിൽ നിന്ന് അതുണ്ടാക്കിയെടുത്തേ അതിൽ നിന്ന് വിട്ടുപോകും. വീണ്ടും ഇവിടേക്ക് വരും, വീണ്ടും സ്മരണ വരും, വീണ്ടും പോക്ക് വരും. അതും ഒരു ഗതാഗതമാണ്. ഇവിടെ അങ്ങനെ ഇവിടെ കണ്ണടച്ചിരുന്നുള്ള സമാധിയെ കുറിച്ചുള്ള പറയുന്നത് കണ്ണ് തുറന്നിരുന്നുള്ള സമാധി വ്യവഹാരം കൊണ്ട്, സമാധി എന്ന് പറയുന്ന വ്യവഹാരം കൊണ്ട് ബാധിച്ചു, സംസ്കാരം അതിൽ നിന്ന് ഇളക്കിക്കളഞ്ഞു. അതൊക്കെ സംഭവിക്കും. ഏതെങ്കിലും ഒരു സമാധിയിലെത്തിയിരുന്നു കഴിഞ്ഞാൽ ആ സമാധി സംസ്കാരം ആണ് അതിനെ എത്തിക്കുന്നത്. പക്ഷെ അതിനെക്കാളും പ്രബലമായ പൂർവ്വ സംസ്കാരം വരുമ്പോൾ അത് സമാധി സംസ്കാരത്തെ ക്ഷയിപ്പിച്ചിട്ട് വീണ്ടും ജാഗ്രതയിലേക്ക് വരും. അനുഭവം പോയി, വീണ്ടും ആ സ്മരണയുള്ളതുകൊണ്ട് വീണ്ടും പരിശ്രമിച്ച് സമാധി പോകേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല, അതങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും അവസ്ഥയിൽ പോയിരിക്കുന്ന സമാധിയെ കുറിച്ചല്ല പറയുന്നു. എന്തുകൊണ്ട്? ഇവിടെ ജാഗ്രതത്തിനും കണ്ണു തുറന്നിരിക്കുമ്പോഴും അത് തന്നെയാണ്. അതാണ് ഇവിടെ അടുത്ത് വിശദീകരിക്കുന്നത്. അന്നാദികാര്യകാരണ പരമ്പരയാവി ജഗതം മൂലം സന്ധിദർശേഷു ബാഹ്യമായി എന്താണോ പ്രതീതമാകുന്ന, എന്താണ് അന്നാദികാര്യകാരണ പരമ്പരയാണ്. ഈ കാര്യകാരണ പരമ്പരയിലൂടെയും ജഗത മൂലം അതിനെ കാണിച്ചു കൊടുക്കുന്നതിന്, ബാഹ്യമായി കാണിച്ചു കൊടുക്കുന്നതിന്, ആന്തരികമായി പറഞ്ഞു ഏതുവരെ എത്താം, അതിനപ്പുറം പോകാൻ കഴിയത്തില്ല. ബാഹ്യമായി നീ പറയുന്നു, ജാഗ്രതത്തിൽ എങ്ങനെയാണെന്ന് പറയുന്നു. ബാഹ്യമായി പറയുക എന്നിട്ട് ജാഗ്രതയിൽ പറയും എന്ന് പറഞ്ഞ് സുഷുപ്തിയിൽ പറഞ്ഞു. ജാഗ്രതത്തിൽ സത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു, ഇന്നതാണ് ജാഗ്രതയിലെ സത്ത്, സുഷുപ്തിയിൽ ഇന്നതായിരുന്നു. ഇനി അയാൾ ഇയാൾ തന്നെ ഇരിക്കട്ടെ, അയാൾക്ക് യോഗ സംസ്കാരം കൊണ്ടായാലും സമാധി പരിശീലിച്ചെങ്കിലും അവിടെയും വ്യത്യാസം, സുഷുപ്തിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായി. സമാധിയുടെ സ്വഭാവം അനുസരിച്ചായിരുന്നു, സമാധി നൂറുകണക്കിനുണ്ട്. ഏതാണോ അയാൾ എത്തിച്ചേരുന്നത് അതിന്റെ സ്വഭാവം അനുസരിച്ചായിരുന്നു. ഇത് മൂന്നിനും വ്യത്യാസമില്ല, സുഷുപ്തി ജാഗ്രത സമാധി ഇതിലൊന്നും വ്യത്യാസമില്ല. അതുകൊണ്ടിവിടെ പക്ഷെ ഭാഷകാലയിൽ രണ്ടേ പറയുന്നു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഞാൻ മനഃപൂർവ്വം പറയുന്നു, ഭാഷകാരനൂടെ ഒന്നും സമാധിയെ കുറിച്ച് പറയുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്ന് സുഷുപ്തി, മറ്റൊന്ന് ജാഗ്രത. ഈ രണ്ട് കാര്യങ്ങളിലുള്ള കാര്യങ്ങളെ പറയുന്നു. മൂന്നാമതൊന്നിനെ കുറിച്ച് പറയുന്നു. ഒന്നത് അത്യാവശ്യമുള്ള കാര്യമുണ്ട്. ഇനി സാധാരണ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. വിശപ്പും ദാഹവും പോലുള്ള കാര്യങ്ങൾ അവിടെയും അത്ര തന്നെ. അച്ഛന പിന്നെ അച്ഛനയ എന്ന് പറയുന്നു ശാന്തസമായി ലോപിച്ചു. അത് പറയുന്നു വിശപ്പും ദാഹവും എന്ന് മനസ്സിലാക്കിയാൽ മതി. പാത് മിച്ച പിപാത്ത അച്ഛന പിപാത്തെ അച്ഛന പിപാത്തയോഹോ സത്വം വിജാനി. ഇതിന്റെ തത്വത്തെ നീ മനസ്സിലാക്കും. വിശപ്പിനെയും ദാഹത്തെ എടുക്കുന്നു. ഇത് മുഖ്യം. അനുഭവത്തിൽ ഏറ്റവും പ്രബലമായിരിക്കുന്ന ഇതാണ്. അവസാനത്തെ അനുഭവം ഇത് തന്നെ. എന്താ മരിക്കാൻ പോകുന്നതാണ് എന്താ കൊടുക്കുന്നത്? വെള്ളമാണ് കൊടുക്കുന്നത്. അപ്പോഴും അയാൾക്ക് ദാഹിക്കുന്നു. അപ്പോ ശരീരത്തിന്റെ ഇത് സഹജമായ ഈ ശരീരത്തിന്റെ ജീവനോട് അങ്ങേറ്റം ബന്ധിപ്പിക്കുന്ന വികാരമാണ്. മറ്റെല്ലാ വികാരവും നഷ്ടപ്പെട്ടു. കാമാദി വികാരങ്ങളെല്ലാം നശിച്ചു. അതിനൊരു പരിമിതിയുണ്ട്. പക്ഷെ അച്ഛനാ വിഭാഗത്തിൽ അങ്ങനെ വിശപ്പും ദാഹവും ജീവന്റെ അവസാന നിമിഷം വരെ ജഡവികാരമാണ്. ജീവനെ ശരീരത്തോട് ബന്ധിപ്പിക്കുന്ന അവസാനത്തെ വികാരം. ശരീരവും മനസ്സും ഒക്കെ ദുർബലമായി കഴിഞ്ഞ രോഗഗ്രസ്തമായ അവസ്ഥയിൽ മറ്റ് വികാരങ്ങളെല്ലാം അസ്തമിച്ചാലും ജീവന് നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം വരുമ്പോൾ ആദ്യം വരുന്ന എന്താണ്? അച്ഛനാ പിപാസ. അത് വരുമ്പോൾ അതിന് താത്കാലികമായ എന്തെങ്കിലും പ്രതിഘാതം ഇങ്ങനെ ഉണ്ടായാലും ശരി, അത് മാറത്തില്ല. ഇങ്ങനെ മാറുമ്പോൾ വീണ്ടും രോഗം വന്നു. വിശപ്പും ദാഹവും എല്ലാം കുറഞ്ഞു കുറയും, ഇല്ലാതാകത്തില്ല. പക്ഷെ അടുത്ത നിമിഷം അത് വരും. മറ്റൊരവസ്ഥയിൽ വീണ്ടും അത് വരും. അത് ഏറ്റവും പ്രബലമാണ്. അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് സർവത്ര ചർച്ചയാണ്. ജഡവികാരങ്ങളിൽ ഏറ്റവും പ്രബലമായത് സതത്വം. അതിനെയും തത്വത്തോടുകൂടി ഗ്രഹിക്കുക. നമുക്ക് ഏറ്റവും പരിചയമുള്ളതിന്റെ തത്വത്തെ ഗ്രഹിക്കുക എന്നാണ് പറയുന്നത്. പരിചയമില്ലാത്തതിന്റെ തത്വത്തെ പറയണമെങ്കിൽ ആദ്യം അതിനെ പരിചയപ്പെടുന്നു, പിന്നെ അതിന്റെ തത്വത്തെ ഗ്രഹിക്കുന്നു. കാരണം പറയും ത്രിഗുണങ്ങൾ, പരമാണുക്കൾ, തത്വന്റെ ചിത്രങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ ഇത് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. പരമാണു എന്നെ പിടിക്കും. മായ, അവിദ്യ, സൂക്ഷ്മ ശരീരം, ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് സ്ഥൂലമായി അനുഭവപ്പെടുന്നതാണ്. അത് സതത്വം. അതിനെ തത്വത്തോടുകൂടി ഗ്രഹിക്കുക. എന്താണ്? എത്ര യേശുവിൻ കാലേതെന്നാമ പുരുഷോ ഭവതി കിംതത് അസിസി ശക്തി അസിത് മിച്ചതി. നേരത്തെ സ്വപിതി എന്ന് പറഞ്ഞ അതുപോലെ തന്നെ ഈ ഭോക്താവായിരുന്ന പുരുഷൻ, എല്ലാം അനുഭവിക്കുന്നവനായ പുരുഷൻ ദാഹത്തോടുകൂടിയവനായിരിക്കുന്നു, വിശപ്പോടുകൂടിയവനായിരിക്കുന്നു. ദാഹവും വിശപ്പും വരുമ്പോൾ ശരീരം പോലും മറക്കുന്നു. ശക്തമായ വികാരങ്ങളെല്ലാം ശരീര വിസ്മൃതിയിലേക്കാണ് ജീവനെ കൊണ്ടെത്തിക്കുന്നത്. എപ്പോഴാണ് അവൻ ദാഹിക്കുന്നത്, വിശക്കുന്നത്? തഥാ തസ്യ പുരുഷസ്യ കിന്നിമിത്തം നാമ ഭവതി. അത് വിശദീകരിക്കുന്നു. യത്ത പുരുഷേണ അശിതമന്നം കഠിനം പീത ആപൂ നയന്തേ ദ്രവീകൃത്യ രസാദി ഭാവേനം വിപരിണ നയന്തേ തഥാ ഭക്തമന്നം വീര്യതി. ആ ജലം എന്താ ചെയ്യുന്നതെന്ന് പറയുന്നു. അന്നത്തെ ഭക്ഷിക്കുന്നു, അതിനെ ജലം നയിക്കുന്നു. എന്നുവെച്ചാൽ അതിന്റെ പരിണാമത്തിന് ജലം സഹായിക്കുന്നു. ജലത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഉള്ളിൽ അതിന്റെ പരിണാമം നടക്കുന്നത്. ദ്രവീകൃത്യ അതിനെ ജലമയമാക്കുന്നു. രസാതിഭാവേന പരിണമയന്തേ, രസങ്ങളായി പരിണമിപ്പിക്കുന്നു. ആയുർവേദ ശാസ്ത്രത്തിനും മറ്റും പറയുന്ന പോലെ രസവിഭാഗങ്ങൾ എല്ലാം സംഭവിക്കുന്നു. ഉള്ളിൽ എല്ലാം സഹായിക്കുന്നത് ജലമാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഭുക്തം മന്നം ജീരതി ഭക്ഷിച്ച ആഹാരം ദഹിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇത് തുടക്കം ഇവിടെ നിന്നാണ് ദാഹത്തിൽ നിന്നാണ്, ദാഹമാണ് പറഞ്ഞത്, ജലം വേണം. പിന്നെ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും പറയും, ദാഹം പറയും, വെള്ളം കൊണ്ടുപോകാം. അപ്പോ ജലത്തിനവിടെ വലിയൊരു ജോലിയുണ്ട്. അധജ ഭവത്യസ്യ നാം അശിശിഷതി, അവൻ ദാഹിക്കുമ്പോ സ്വയം ദാഹമയനായി തീരുകയാണ്, അവിടെ മറ്റൊന്നുമില്ല, സ്വയം തന്നെ അവൻ ദാഹമായി മാറുന്നു. ജീർണഹ്യന്നെ അസിതമിച്ചതി സർവോജന്തു. അപ്പോ ജലം അത് മാത്രമല്ല ചെയ്യുന്നത്, ദഹിപ്പിക്കുന്നു. ദഹിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവൻ തന്നെ വിശപ്പായി മാറുന്നു. അതിനും കാരണക്കാരനും ജലമാണ്. ഭക്ഷണത്തെ ദഹിപ്പിച്ച ജലമാണ് പിന്നീട് വിശപ്പ് ഉണ്ടാക്കിയത്. അപ്പോ അവനെ തന്നെ വിശക്കുന്നവൻ, അവനെ തന്നെ ദാഹിക്കുന്നവൻ എന്ന് പറയാം. ജലത്തിനൊരു പ്രാധാന്യമുണ്ട്. അത് എങ്ങനെ ആ തത്വത്തിലെത്തിക്കുന്നു എന്നുള്ളത് വിശദീകരിക്കുന്നു. അടുത്ത് അവിടെ രണ്ടു തരത്തിൽ പറയാം, ജീവൻ ദാഹിക്കുന്നവനും വിശക്കുന്നവനുമായിരിക്കുന്ന, ദാഹിക്കുന്നവനും വിശക്കുന്നവനുമായിരിക്കുന്ന അവൻ ദാഹത്തിലൂടെയും വിശപ്പിലൂടെയും സഞ്ചരിക്കുന്നവൻ, അവൻ ആ സ്വത്താണ്, അതാണ് പറഞ്ഞു വരുന്നത്. അത് എങ്ങനെ ജലം അഗ്നി അന്നം ഇതിനോട് ബന്ധപ്പെടും. ജലത്തിൽ നിന്ന് എങ്ങനെ തേജസ്സിൽ എത്തിച്ചേരുന്നു, തേജസ്സിൽ നിന്ന് എങ്ങനെ സത്തിലെത്തിച്ചേരുന്നു, അങ്ങനെ എല്ലാം വിശദീകരിച്ച് ബാഹ്യ അനുഭവങ്ങളിലും ഒത്തു തന്നെ എന്നിവിടെ സമർപ്പിക്കുകയാണ്.